എല്ലാവരെയും ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവസഭയൊരു ഭവനമാണ്. ഇവിടെ നടത്തിപ്പുകാരോ ലീഡേഴ്സോ ഇല്ല. കർത്താവാണ് ഒരേ ഒരു ലീഡർ. നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങൾ അത്രേ. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് ഇന്ന് പകൽ നമ്മോട് വ്യക്തമായി ഇടപെടുകയും തന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കറിയില്ല. ഒരോട്ടത്തിന്റെ ഏറ്റവും അവസാനത്തെ ലാപ്പിലാണ് ഏറ്റവും ടഫായിട്ടുള്ള സമയമെന്ന് ഓട്ടക്കാർക്കറിയാം. യുദ്ധത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയത്താണ് യുദ്ധം ഏറ്റവും കൂടുതൽ മുറുകി വരുന്നതെന്ന് നമുക്കറിയാം. ഞാനും നിങ്ങളും അവസാനത്തെ ഓട്ടത്തിന്റെ അവസാനത്തെ ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം പറയും, സഹോദര, അത് ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ടഫാണ്, ഞങ്ങൾക്കും തോന്നുന്നുണ്ട്. യുദ്ധം മുറുകി വരുമ്പോൾ യുദ്ധത്തിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആ അവസരത്തിൽ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതങ്ങൾ 8:5 വാക്യം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. ഉത്തമഗീതങ്ങൾ 8:5 അതിന്റെ 5 വാക്യം.
മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോ ഇവർ.
മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവൾ ആരാ? പ്രിയമുള്ളവരെ, ഉത്തമഗീതങ്ങളാണ് ആദിമ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ട ദൈവവചനത്തിലെ പുസ്തകം. ഏർലി ചർച്ച് ഫാദേഴ്സ് ഏറ്റവും കൂടുതൽ ധ്യാനിച്ചതും പ്രസംഗിച്ചതും ഉത്തമഗീതങ്ങളാണ്. ഇന്നിവിടെ പറയുകയാണ്, ആരാണ് മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവൾ ആരാണ്? പ്രിയമുള്ളവരെ, ലീനിങ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറയാം. ഞാനിപ്പോ ഒരാളുടെ മേൽ ചാരുകയാണെങ്കിൽ, ഇനി എല്ലാവരും കൂടി ശ്രദ്ധിക്കുക, അതിനർത്ഥം എനിക്കെന്തില്ലെന്ന അർത്ഥം, എനിക്ക് ശക്തിയില്ലെന്നാണ്. ചില പറയല് തന്നെ നിൽക്കാനായിട്ട് കഴിവുള്ള ആളാണ്. ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എനിക്ക് ശക്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരാളുടെ മേൽ ചാരുന്നത്. നമ്മുടെ ആരമല്ല ചാരുന്ന, സിയോൻ സഞ്ചാരി ഞാൻ എന്ന് പറഞ്ഞാട്ടെ, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. യാക്കോബിനെ കുറിച്ച് എബ്രായലിനെ എടുക്കേണ്ട ഒരു വാക്യം മാത്രമേ പറയുന്നുള്ളൂ, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ ചറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുകയും ചെയ്തു. ഫുൾ സ്റ്റോപ്പ്. ശക്തനായ ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. ദൈവം അവന്റെ എല്ലാ ശക്തിയും ചോർത്തി കളഞ്ഞപ്പോൾ അവന്റെ അവസാന പോയിന്റിൽ അവൻ ആ വടിയുടെ മേൽ ചാരിക്കൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ? യാക്കോബ് ദൈവത്തെ വർഷിപ്പ് ചെയ്തു. കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൻ എടുക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ചാരുന്നവന്റെ രണ്ടാമത്തെ പ്രത്യേകത, അവന് സ്വന്തമായിട്ട് വഴികളില്ല, പദ്ധതികളില്ല, പ്ലാനുകളുമില്ല. ഹി ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഫൈൻഡിങ് ഹിസ് ഓൺ പാത്സ്. മൂന്നാമതായി, പ്രിയന്റെ മേൽ ചാരുന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവനെപ്പോഴും ക്ലീവിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ആ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് എ ലൈഫ് ഓഫ് കണ്ടിന്യൂസ് ട്രസ്റ്റ്. നിരന്തരമായി ദൈവത്തിൽ അവർ ആശ്രയിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് എ സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ്, അല്ലെങ്കിൽ അവർ പറയും, ഞാൻ ഒരു ശക്തിയുമില്ലാത്ത ഒരാളാണ്. കഴിഞ്ഞ ആഴ്ച കർത്താവിനെ പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്, നമ്മൾ ശക്തിയില്ലാത്തവരായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരത്രേ. ഹല്ലേലൂയ. പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു പോലും പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലത്തിലല്ല, ബലഹീനതയിലത്രേ തികഞ്ഞു വരുന്നത്. സഹകൃതകാൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? വല്ലപ്പോഴും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവേ എന്നല്ല, പറഞ്ഞാട്ടെ, നാൾത്തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പ്രിയമുള്ളവരെ, സ്പിരിച്വൽ ലൈഫിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു അപകടം കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലെ 2 രാജാക്കന്മാരുണ്ടായിരുന്നു. ഒരുവന്റെ പേര് ആസ, രണ്ടാമത്തെ പേര് ഹിസ്കിയാവ്. ആസ എന്ന് പറയുന്ന രാജാവ് 10 സംവത്സരം ഇസ്രായേലിൽ വാഴുകയാണ്. 10 സംവത്സരം കൊണ്ട് അവൻ ശക്തമായിട്ട് വാഴുകയും ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുകയും ചെയ്തപ്പോൾ ആസയുടെ സന്നിധിയിൽ ഇപ്പൊ എത്ര പേരുണ്ടെന്നറിയാമോ? 280,000 കാലാൾ റെഡിയായിട്ട് ആസയ്ക്കുണ്ട്. നിങ്ങൾക്ക് ഭാഗം എടുക്കാമോ? 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം അതിന്റെ 14 8 വാക്യത്തിലേക്ക് നമുക്ക് സാവധാനം കടന്നു വരാം. 2 ദിനവൃത്താന്തം അതിന്റെ 8 സോറി അതിന്റെ 14 അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. അവൻ എത്രമാത്രം ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്തിരുന്നു, എത്രമാത്രം ദൈവത്തിൽ ചാരിയിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 2 തിരുവൃത്താന്തം 14 അധ്യായത്തിന്റെ അതിന്റെ 8 വാക്യം ആർക്കെങ്കിലും ദയവായിട്ട് മൈക്കില് ശബ്ദമെടുത്ത് വായിക്കുക. റെക്കോർഡിംഗ് ഉള്ളത് 14 അധ്യായത്തിന്റെ 8 വാക്യം.
ആശയ്ക്ക്
വൻ പരിചയം ഉണ്ടായിരുന്നു,
കുന്തവും എടുത്തവരായി 300,000 യഹൂദി.
സോറി, എനിക്ക് തെറ്റിപ്പോയി. 300,000 യഹൂദന്മാരുണ്ടായിരുന്നു. പിന്നെ
ചെറുപരിചയ
എടുക്കുവാനും
വില്ലുകുലപ്പാനും പ്രാപ്തരായി 280,000 ബെന്യാമീനും ഉള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു.
മൊത്തം എത്ര പേരുണ്ട്? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. മൊത്തം എത്ര പേരുണ്ട്? 580,000 പേരുണ്ട്. ഇനി അവരെ കുറിച്ചൊരു വാക്യം ബൈബിൾ എഴുതിയിട്ടുണ്ട്. എന്താ? All these men. 580,000 ഒരുത്തൻ പോലും ബലമില്ലാത്തവനില്ലായിരുന്നു. എല്ലാവരും പരാക്രമശാലികളായിരുന്നു. ബൈബിൾ ഒരിക്കലും എക്സാജറേഷൻ പറയത്തില്ല. എന്നാൽ അവനെതിരെ ശത്രു സൈന്യം വന്നപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വായിക്കാം. അതിന്റെ 11 വാക്യം. ആസാ തന്റെ ദൈവം ഇംഗ്ലീഷ് ചെയ്യിക്കുന്നു, ആസാ തന്റെ ദൈവത്തോട് നിലവിളിച്ചു. ആ വാക്യം ശ്രദ്ധിക്കണേ. 580,000 പേര് പരാക്രമശാലികൾ നിലനിൽക്കുന്ന രാജാവ് ദൈവത്തോട് നിലവിളിക്കുന്ന പ്രാർത്ഥന എന്ന് വായിച്ചാട്ടെ.
യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല.
എന്തോ എന്താ വായിച്ച? സഹായിക്കാൻ എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല കർത്താവേ. അടുത്തത്,
ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണം.
ഞങ്ങളെ സഹായിക്കണം കർത്താവേ. പിന്നെ
നിന്നിൽ
ഞങ്ങൾ ആശ്രയിക്കുന്നു.
നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യം നിന്റെ നേരെ പ്രബലനാകരുത്.
എനിക്ക് വാക്യം, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ ആരുമില്ല, വേറെ ആരുമില്ല. ഇത് 10 വർഷം പ്രാർത്ഥിച്ചാണ് എന്റെ ചിന്ത. എന്നാൽ 15 അധ്യായത്തിലൊക്കെ ഓരോ സമയവും ഓരോ ഇഷ്യൂ വരുമ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ ദൈവത്തിന്റെ മേൽ ചാരുമായിരുന്നു. എന്നാൽ 36 വർഷമായപ്പോൾ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയപ്പോൾ, അവനൊരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? 16 അധ്യായത്തിന്റെ 1 വാക്യം. ആസയുടെ വാഴ്ചയുടെ 36 ആണ്ടിൽ
ഇസ്രായേൽ രാജാവായ യഹൂദിക്ക് നേരെ വന്ന് യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വരുത്തുപോക്കിന് ആരെയും സമ്മതിക്കാതെ വന്ന രാമയെ പണ്ട് ഉറപ്പിച്ചു.
36 വർഷങ്ങൾ രാജ്യം ഭരിച്ചതിന് ശേഷം 36 വർഷം ഒരു സൈന്യം വന്നപ്പോൾ മുമ്പത്തെ പ്രാർത്ഥന നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. ഇപ്പൊ ചെയ്ത എന്നാണെന്നറിയാം. അടുത്ത വാക്യം വായിച്ചോട്ടെ.
അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നുമെടുത്ത് ദമശക്കിൽ വസിച്ച ആരാം രാജാവായ ബെൻഹദദിനെ കൊടുത്തയച്ചു.
എന്താ ചെയ്തെന്നറിയോ? പുനരാത്രയ്ക്ക് ഇവന് 36 വർഷം എക്സ്പീരിയൻസ് അനുഭവം ചിന്തിച്ച എന്നാണെന്നറിയോ? ബെൻഹദദ് ഒരു നല്ല രാജാവ്. യഹോവയുടെ ആലയത്തിലെ വെള്ളിയും പൊന്നും എടുത്ത് അവനൊരു സമ്മാനം കൊടുത്താൽ, പ്രിയസഹോദരങ്ങളെ, താഴെയാണ് ദൈവനെ ശക്തമായി ശാസിക്കുന്നത്. പ്രവാചക മുഖാന്തരം നമുക്കറിയാത്ത ഒരു വാക്യമാണ്, യഹോവയുടെ കണ്ണ് തങ്കലേകാകൃശ്യന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെങ്ങും ഉടാടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി 39 എക്സ്പീരിയൻസ് ആയപ്പോൾ അവനൊരു കാര്യം ചെയ്തു. അതിന്റെ 12 വാക്യം.
ആസയ്ക്ക് തന്റെ വാഴ്ചയുടെ 39 ആണ്ടിൽ കാലിന് ദീനം പിടിച്ചു.
ആസയ്ക്ക് 39 ആണ്ടിൽ കാലിന് ദീനം പിടിച്ചു.
ദീനം അതികഠിനമായിരുന്നു.
അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ.
എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത്.
എഴുതി വെച്ചിരിക്കുന്നത് 10 വർഷത്തിന്റെ നിലവിളി നമുക്കറിയാം. 36 വർഷം ബെൻഹദദിനെ ആശ്രയിച്ചു. 39 വർഷം ഡോക്ടർമാരെ ആശ്രയിച്ചു. ഡോക്ടർമാരിൽ ആശ്രയിക്കരുന്നുള്ളതല്ല, ദൈവത്തിൽ അവൻ ആശ്രയിച്ചില്ല. പ്രിയസഹോദരങ്ങളെ, സമയത്തോടെ എടുക്കുന്നില്ല. SM 32 വായിക്കുന്നു, ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. നിങ്ങൾക്കറിയാം അവൻ എന്താ ചെയ്തത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നീ മരിച്ചുപോകും, സൗഖ്യമാകുകയില്ല. അവൻ യെശയ്യാ പ്രവാചകൻ പ്രവചനം പറഞ്ഞ് നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പേ ഭിത്തിയുടെ നേരെ നിലവിളിച്ച് കരയാണ്, കർത്താവേ, ലോർഡ്, ഹെൽപ് മീ ലോർഡ്. കർത്താവ് യെശയ്യാവോട് പറഞ്ഞു, പോയി മടങ്ങി പോയി, നീ പറ, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടിയിരിക്കുന്നു. അവരൊരു പാട്ടെഴുതി, സമാധാനത്തിനായിട്ട് എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു, എങ്കിലും നീ എന്റെ പ്രാണനെ മരണത്തിൽ വീണ്ടെടുത്തുകൊണ്ട് നീ എന്റെ പ്രാണനെ പാതാളത്തിൽ രക്ഷിച്ചിരിക്കുന്നു. അടുത്ത അധ്യായം 31 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ബാബേൽ രാജാവ് എഴുത്തു കൊടുത്തു വിട്ടു, നീ സൗഖ്യമായല്ലേ. ഓക്കെ. അങ്ങനെയെങ്കിൽ ഐസ്കിയാവെന്തിയാണെന്നറിയോ, നേരെ അവന്റെ ഭണ്ഡാരഗൃഹത്തിലെ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊണ്ട് കണ്ടോ, ഇതാണ് എന്റെ ആയുധങ്ങൾ, ഇതാണ് എന്റെ പടക്കോപ്പുകൾ, ഇതാണ് എന്റെ പാത്രങ്ങൾ. കർത്താവ് പറഞ്ഞു, എന്താ നീ ചെയ്തത്? ബാബൽ രാജാവിന്റെ പ്രസാദം കിട്ടാൻ വേണ്ടി, നീ എത്ര ശക്തനാണെന്ന് കാണിക്കാൻ വേണ്ടി നിന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു കാണിച്ചോ. എന്താ പ്രിയമുള്ള ബൈബിൾ ഇത് പഠിപ്പിക്കുന്നത്? രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ നാം സകലത്തിലും ദൈവത്തിൽ ചാരി, കർത്താവേ നീയല്ലാതെ വേറാരും എനിക്കില്ല. എന്നാൽ ചില വർഷങ്ങൾ ബൈബിൾ വായിക്കുകയും ഒരു 3000 പ്രസംഗങ്ങൾ കേൾക്കുകയും ചില പാട്ടുകളൊക്കെ പാടുകയും അല്ലാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ നമ്മളുടെ ആ ആശ്രയം കുറഞ്ഞിട്ടുണ്ടോ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നിന്റെ ആശ്രയം യഹോവയിൽ തന്നെയായിരിക്കേണ്ടതിന് ഇന്ന് ഞാൻ നിന്നോട് തന്നെ കൽപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, വാക്കി വിളിപ്പിച്ച് പറയാം, മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ റിയൽ ആശ്രയം എവിടെയാണ്? നിങ്ങൾ ഉത്തരം പറയണ്ട. എന്റെ റിയൽ ആയിട്ടുള്ള ഡിപെൻഡൻസ് ആരിലാണ്? എന്റെ കർത്താവിലാണോ? ഇനി അപകടം പറയും, ഈ ചർച്ച തുടങ്ങിയ ദിവസം 15 വർഷങ്ങളാകും. അറിവുള്ളവർ പറയുന്നത് 15 വർഷങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ആളുകൾ പോകുമെന്നും 15-ാമത്തെ വർഷം കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിന്ന് ഒരു ഭക്തിയിലേക്ക് ചായാനുള്ള സാധ്യതകൾ ഏത് സഭയ്ക്കും ഉള്ളതുകൊണ്ട് ചില അപകടങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് നമ്മളൊരു പാട്ട് പാടുമായിരുന്നു, എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മൾ ഹൃദയത്തിൽ നിന്ന് പാടും. ഇപ്പൊ നമുക്ക് എങ്ങനെ കൂടെ പാടാൻ പഠിച്ചു? ബുദ്ധിയിൽ നിന്ന് പാടാൻ പഠിച്ചു. എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള ആരാധന, ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന. ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ രോഗിയാണ്, നമുക്കറിയാം ദൈവാത്മാവിന്റെ ആശ്രയം, ഇവിടെ എന്ത് വാക്യങ്ങൾ പറയണം, ഇവിടെ ഏതൊക്കെ വാക്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം, ഇവിടെ ഏതൊക്കെ വാക്യങ്ങൾ പറയാൻ പാടില്ല, ഇവിടുത്തെ ആൾ അമ്മച്ചു പ്രായമായിട്ടിരിക്കുന്നെങ്കിൽ ചില പ്രത്യേക വാക്യങ്ങൾ ഇവിടെ പറഞ്ഞ് പറയണം. ബുദ്ധി പറഞ്ഞു കൊടുക്കുക, ആത്മാവൊന്നുമല്ല. അപ്പൊ നമ്മളങ്ങ് പ്രാർത്ഥിക്കുക, അപ്പൊ ആളുകൾ ഞെട്ടു, ആ എത്ര വചനപരിജ്ഞാനമുള്ള സഹോദരൻ, എന്തോ പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് പുതിയ നിയമത്തിന്റെ സത്യങ്ങൾ പറയുന്നത് ഹൃദയമാണ്. ബൈബിളിലെ 1-ാമത്തെ കൽപ്പനയിലെ 1-ാമത്തെ വാക്യം പറയാം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും ആണോ, പൂർണ്ണ ശക്തിയോടും. അതൊക്കെ പിന്നീടാ. ബൈബിളിലെ 1-ാമത്തെ കൽപ്പനയിലെ 1-ാമത്തെ വാക്യം ഇതാണ്, ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഹാർട്ട്, ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ് ദൈവം നോക്കുന്നത്, മറ്റൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവം മനുഷ്യ മുഖം കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ ചൊല്ലി. നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വശത്തേക്ക് വരാം. ഈ കർത്താവ് പ്രാർത്ഥന എന്നൊരു വിഷയത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. രണ്ട് കൂട്ടരെ പോലെ ആകരുതെന്ന കർത്താവ് പറഞ്ഞേ, ആരെ പോലെ ആകരുത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെ പോലെ ആകരുത്? ബൈബിൾ നോക്കാതെ പറഞ്ഞാട്ടെ, എന്തോ ജാതികളെ പോലെ ആകരുത്. പിന്നെ രണ്ടാമത് പരിശമാലം പോരാ എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറയാത്ത കാര്യം നിങ്ങൾ പറയരുത്. എന്തോ പറഞ്ഞേ, കപടഭക്തിക്കാരെ പോലെ. അപ്പൊ നമ്മൾ വിചാരിക്കുക, എന്തുമായി ജാതികൾ ചെയ്യുന്നേ, എന്തുമാണ് ഈ കപടഭക്തിക്കാർ ചെയ്യുന്നത്? നമുക്ക് മത്തായി 6-ലേക്ക് നമ്മുടെ ബൈബിളിൽ തിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവം കാണാൻ അറിയാമെന്നാണ്, ഞാൻ വായിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെയാകരുത്, നിങ്ങൾ ഘോഷിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയാകരുത്, നിങ്ങൾ കൊടുക്കുമ്പോൾ ആരെ പോലെയാകരുത്. പ്രിയമുള്ളവരെ, ഇനി ജാതികളുടെ പ്രത്യേകത എന്താണെന്നറിയോ, ജാതികളുടെ പ്രത്യേകത എന്താണെന്നറിയോ, ജാതികളെ പോലെ ആകരുതെന്നല്ല പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്? എന്തോ പറഞ്ഞത്, എന്ത് ചെയ്യരുത്? ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം എന്ന് പറഞ്ഞ എന്നാ, എന്തോ റെപ്പറ്റീഷൻ. ഓക്കെ, അടുത്തത് അഭിഭാഷണത്താൽ ഉത്തരം കിട്ടുമല്ലോ എന്നല്ലോ അവർക്ക് തോന്നുന്നത്. ശ്രദ്ധിക്കാണെ, കിട്ടുമൊന്നുമില്ല ഉത്തരം. അഭിഭാഷണത്താൽ ഉത്തരം കിട്ടുമല്ലോ എന്നല്ലോ അവർക്ക് തോന്നുന്നത്, അവരോട് തുല്യരാകരുത്. ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ദൈവത്തിനടുക്ക് വരുമ്പോ എങ്ങനെ വരുന്നേ? ഹൃദയം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ കൂടുതൽ ഇവിടെ ഉള്ളവർ എനിക്ക് തോന്നുന്നത് കത്തോലിക്ക ബാങ്കിലോട് ഉള്ളവർ ഒത്തിരി പേരുണ്ട് അല്ലെ, കൈവ് കണ്ട ഉണ്ട്, യാക്കോബക്കാരും ഒത്തിരിയുണ്ട്. അപ്പൊ നമ്മൾ ഈ ജാതികൾ, ജാതികളൊക്കെ പറഞ്ഞിട്ടും പണങ്ങല്ലേ കേട്ടോ, അവിടെ നമ്മൾ കുമ്പസാരിക്കാൻ പോകാറുണ്ട്, പോയിട്ടുള്ളവരുണ്ട് അവിടെ. കുമ്പസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറെ പാദമൊക്കെ പറയും, പറയാന്ന് പറഞ്ഞാലൊക്കെ ഉണ്ട്, അച്ഛാ ഞാൻ അത് ഇത് ചെയ്തു, ഓക്കെ ശിക്ഷ വിധിക്കാൻ പോകും. ശിക്ഷ എന്തായിരുന്നു അറിയാമോ? ശിക്ഷ എന്താ? ശിക്ഷ പ്രാർത്ഥനയാ, ശിക്ഷ എന്ന് പറയാൻ പ്രാർത്ഥനയാ ശിക്ഷ, അടിക്കുറേ ശിക്ഷയൊന്നുമില്ല. ഓക്കെ പാപം ചെയ്തല്ലേ, ഒരു പത്ത് സ്വർഗസ്ഥനായ പിതാവൻ ചിന്തിക്കുക, ഈ ശിക്ഷ ഞാൻ ഏറ്റെടുത്തതാവേ. അപ്പൊ അടുത്ത കച്ച ചോദിക്കും, അടുത്ത ആള് പോവാ, അവൻ മുമ്പ് ധരിക്കുക, ഞാൻ അമ്മയോട് അത് പറഞ്ഞല്ലേ, ഹാ എടാ മഹാഭാവി നീ ഒരു കാര്യം ചെയ്തു, നിനക്ക് ശിക്ഷ ഞാൻ വിധിക്കുക, 100 സ്വർഗസ്ഥനായ പിതാവ് നീ ചൊല്ലേ. അവൻ അവിടെ നിന്ന് മുട്ടേ കുത്തി, സർവസാനയുടെ പിതാവേ 1, 2 തെറ്റിപ്പോയെങ്കിൽ തീർന്നു. ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്, എവിടെയോ കിടപ്പുണ്ട്. ജാതികളെ സംബന്ധിച്ചിടത്തോളം അവര് ദേവാലയങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ ചെന്നിട്ട് എന്തെന്നറിയും, അവർ അവരുടെ ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മടിയൊക്കെ അടിച്ചു കുറെ കാര്യം പറയും. കാര്യം പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാം അല്ലെ, നമ്മുടെ ദൈവത്തോട് എന്താ പറയുന്നേ, എന്തോ നമ്മുടെ ദൈവത്തോട് എന്താ പറയുന്നത്, ആവശ്യങ്ങൾ എന്തോ, ആവശ്യങ്ങൾ പറഞ്ഞാൽ എന്തോ നമ്മുടെ ലിസ്റ്റ്, നമ്മുടെ ഇഷ്ടമായിട്ട് പോയി നമ്മുടെ ദൈവത്തോട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നത് അല്ലെ. നമ്മൾ പിള്ളേർ പോയി പ്രാർത്ഥിക്കുക, പോൻ പറയും, അവൻ നോക്കുക, സമയം നോക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു പോലെ 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 പ്രാർത്ഥിക്കണം വേണ്ടിവരുന്നത്. നമ്മുടെ ഉള്ളിൽ പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക, അപ്പോഴാണ് മനസ്സിലായത് പ്രാർത്ഥന കൊണ്ടൊന്നും ഈ കാര്യം നടക്കുമെന്ന് തോന്നില്ല. എന്തുകൊണ്ട് വേണം കേട്ടില്ല, എല്ലാവരും പറയുന്നില്ല എന്തും. ഉപവാസം, ഉപവാസം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഈ ഹംഗർ സ്ട്രൈക്ക് എന്ന് പറയും, ഹംഗർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? അച്യുതാനന്ദൻ നമുക്ക് ചോദിച്ചറിയാം എന്ന് പറഞ്ഞാൽ പട്ടിണി സമരം ആരംഭിക്കുകയാണ്, ഈ കാര്യം നേടിയെടുക്കുന്നത് വരെയും ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ല. പിന്നെ ഇതും ക്രിസ്ത്യകോളത്തിലേക്ക് വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആർ യു കസ്റ്റമർ ഓഫ് ഗോഡ്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ റിലിജിയോസിറ്റികളെ മാറി അവിടെ പറയുകയാണ് നിന്റെ പിതാവിനോട്. ശ്രദ്ധിക്കുക, കൊച്ചുകൾക്ക് പോലും മനസ്സിലാവും, യുവർ ഹെവൻലി ഫാദർ, യുവർ ഹെവൻലി ഫാദർ, യുവർ ഹെവൻലി ഫാദർ. എത്ര സിമ്പിളായിട്ട് കഥ പറയുന്നേ, അതിനോട് പറഞ്ഞിരുന്നത് പ്രിയമുള്ളവരെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട്. അപ്പോഴാണ് ആളുകൾ പറഞ്ഞതെന്നറിയോ, ആളുകൾ പറഞ്ഞൊരു കാര്യം, സഹോദര അതെ ആരാധനയിലാണ് യഥാർത്ഥമായിട്ടുള്ള, അതിനെക്കുറിച്ചൊന്നും പിന്നെ അധികം സ്കൂളിൽ എന്തെങ്കിലും അറിയാം. അപ്പം ചിലർ ഇപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ ദയവായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ചിലർ പറയുന്നുണ്ട് പള്ളിയിൽ എപ്പോഴാണ് പ്രേയർ വരുന്നേ, ഇതുപോലെ പള്ളി ഏത് പള്ളി, പള്ളി ഏത് പള്ളി, ഏത് പള്ളിയാണ്? കർത്താവ് പറഞ്ഞു നിങ്ങളാണ് ചർച്ച്, നിങ്ങളാണ് ദൈവത്തിന്റെ സഭ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് സഭ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോ വീട്ടിലാണ് സഭ, നിങ്ങൾ ഓഫീസ് ചെയ്യുമ്പോ ഓഫീസിലാണ് സഭ, നിങ്ങൾ ഞായറാഴ്ച ഇവിടെ വരുമ്പം ഇവിടെയാണ് സഭ. അല്ലാതെ ഇത് സഭയല്ല, ഇത് അവിടെ ജയനാറുള്ള അക്ഷരത്തിന്റെ കെട്ടിടം, ആ പറയും മാറി കൊടുക്കണം. ചിന്തകൾ ഇടിയട്ട് സാധനങ്ങളെ, കർത്താവ് ആരാണെന്ന് അറിഞ്ഞെങ്കിലേ അവന്റെ മേൽ ചാരാൻ പറ്റത്തുള്ളൂ. പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയോ, എല്ലാവരും വിചാരിക്കുന്നത് സൺഡേ വരുമ്പോഴത്തേനും എല്ലാം ഉണ്ടല്ലോ അല്ലെ, സ്തോത്രം ഓർക്കൻ ജോബി സഹോദര എല്ലാം ഉണ്ടോ, ആ അപ്പം കറണ്ടൊക്കെ ഉണ്ടോ, എല്ലാം എല്ലാം നോക്കി വരിക, എല്ലാം നമുക്കൊന്ന് എന്ത് ചെയ്യണം. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യ ഭർത്താവോ, അല്ലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരിക, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരിക. കഥകൾ തട്ടി തിങ്കളാഴ്ച രാവിലെ കഥകൾ തട്ടി തുറക്കുന്നില്ല, കുറച്ചുകൂടെ കഥകൾ തട്ടി തുറക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ലോക്ക് ഇട്ടിട്ടില്ല, ഞാൻ അകത്തോട്ട് അങ്ങ് കയറി. കയറിയപ്പോ നിങ്ങൾ നേരെ അടുക്കളയിലോട്ട് പോയി. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്, ബ്രദറേ എന്തുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല, വണ്ടി എടുത്തപ്പോ കാറിൽ ഞാൻ പുറകെ കയറി. ഞാൻ വിളിക്കുക, സഹോര എന്തുകൊണ്ട് വിശേഷം, പറഞ്ഞോണ്ട്, ഭയങ്കര ബിസിയാ, വേറെ പണിയില്ല. അങ്ങനെ വൈകുന്നേരം എവിടെ പോയി, അടുക്കള പണി. പിറ്റേ ദിവസം മാർക്കറ്റിൽ പോയപ്പോ ഞാൻ കൂടെ പോയി സംസാരിക്കാൻ ആഗ്രഹിക്കുക ചില കാര്യങ്ങൾ, എവിടെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആഴ്ചയിൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ കൂടെ നടന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് മൈൻഡ് ചെയ്യാതിരുന്നിട്ട് ഞായറാഴ്ച രാവിലെ 10:45 ഇതിനകത്ത് കയറിയപ്പോൾ പെട്ടെന്നൊരു വെളിപ്പാട്, ഇതാരാണ്? പ്രൈസ് ദി ലോർഡ് ബ്രദർ. നിങ്ങളാണ് വേണ്ടിയത് വരങ്ങളെ. അവന്റെ ആരാധന ദൈവത്തിന്റെ വെറുപ്പാണ്. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ദൈവത്തിന്റെ കൂടെ നടക്കാത്തവൻ ഇവിടെ വന്ന് ഞാൻ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ ആരാധന അവസാനിപ്പിക്കുക. God is a living God. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം. ആദ്യത്തെ പാട്ട് പാടുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പാ. അങ്ങോട്ടങ്ങോട്ട് സഹോദരങ്ങളാണ്ട് വേറെ പൈസ കൊടുത്ത് മിക്സറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. സ്തോത്രം, അതിനായി സ്തോത്ര സഹോദര. മിക്സറൊക്കെ അങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന കാരണം അറിയോ? കഴിഞ്ഞ ആഴ്ച മുതൽ അപ്പൊ നമ്മൾ കാണുമ്പോ പ്രൈസറോട് കർത്താവേ നിങ്ങൾ പറ, നിങ്ങളാണ് എന്നാ പറയും, നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഒരാൾ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് ശകലം പോലും മൈൻഡ് ചെയ്യാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വ്യക്തിയോട് സംസാരിക്കാതെ ആ വ്യക്തിയിൽ നിന്ന് കേൾക്കാതെ ഞായറാഴ്ച രാവിലെ 10:30-നോ 10:30-ക്കോ പ്രൈസ് ലോർഡ് എന്ന് പറയുന്ന ആളോട് നിങ്ങൾ എന്ത് പറയും? പ്രൈസ് ലോർഡിനെ കോട്ടലിടിയട്ടെ. നമ്മൾ ഉണ്ടാക്കി വെച്ച ടൈം ലിമിറ്റുകളിടി. അതിന്റെ കാലമായി, അതിന്റെ കാലമായി. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇല്ലെ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയും കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. പഠിച്ചിട്ട് അവർ നീതീകരണത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും ഒക്കെ 4 ഡയലോഗിക്ക് നമ്മൾ ചേർക്കട്ടോ. പിന്നെ അത്മാട്ട് ഭയങ്കര ഫയറിലാകട്ടോ. പിന്നെ കഥാരകരൊക്കെ വരണം. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാലിക്കൊണ്ട് വരുന്ന ഇവളാരാണ്? അവിടെ ചാരുന്നത് ഞായറാഴ്ചയല്ല, തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ നിരന്തരമായി ചാരിക്കൊണ്ടിരിക്കുന്നവൻ. അവന് ശക്തിയൊന്നുമില്ല, വലിയ ബലവും കഴിവും തകഞ്ഞാനൊന്നുമല്ല, കുറവുകളൊക്കെ ഉള്ളവനാ. പക്ഷെ ഞായറാഴ്ച അവൻ കർത്താവിന്റെ മേൽ ചാരിക്കൊണ്ട് യാക്കോബിനെ പോലെ അവൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധന സ്വർഗത്തിന് ഏറ്റവും പ്രധാനം. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, അത് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. യേശു നമ്മുടെ ആരാ? യേശു നമ്മുടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ഇന്റിമേറ്റ് ഫ്രണ്ട് വന്നിരിക്കട്ടെ. അപ്പൊ പ്രാർത്ഥനയിടക്ക് നമുക്ക് മാറുമെന്നേ നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം വേറെ തിരിച്ചു. ചർച്ച എന്നൊക്കെ പറഞ്ഞു രാവിലെ 6 to 6:30 പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ ഇരിക്കുക ബൈബിൾ നോക്കിയിട്ട് രാവിലെ മറിച്ചതൊന്നും നമുക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ കൊടുത്താൽ ശരി പാട്ട് പാടാം. പാട്ട് ദിവസം എടുത്തിട്ട് ഒരു പാട്ട് കിട്ടുന്നുമില്ല, അത് മടക്കി വെച്ചു. പിന്നെ അന്നേരം ഓർത്താ ചർച്ചിൽ 6 ആശുപത്രി കിടപ്പുള്ളതാണ് പ്രാർത്ഥിച്ചേക്കാം. 2 മിനിറ്റ് പ്രാർത്ഥന. ഹോ, 6:30 സ്തോത്രം. വൈകിട്ടേ കഴിഞ്ഞു കേട്ടോ. ഞാൻ ചോദിക്കും, രണ്ട് സ്ത്രീകൾ ഇങ്ങനെയാണ് ഇടപെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തേക്കിന്റെ ഗുഡ് സെൻസ്, നിങ്ങൾ വിവാഹ ആലോചന വീട്ടുകാരെ തമ്മിൽ ആലോചിച്ച് എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദത്തോടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പോഴാ പെണ്ണും ചെറുക്കനും അവർ വീട്ടുകാർ പറഞ്ഞ അവിടെ ഡ്രസ്സെടുക്കാൻ പറയണമെന്നുള്ളൂ. അപ്പോൾ ഡ്രസ്സെടുക്കുന്ന സമയത്ത് കുറച്ച് തിരക്കോട്ടോടെ ഇവര് തമ്മിൽ സംസാരിക്കാൻ ഒരു സഹല സമയം കൊടുത്തു. നിങ്ങൾ പറയുമോ 5 മിനിറ്റ് കൊണ്ട് സംസാരിക്കാൻ പാടില്ല? പറയും ഇവിടെ പോവാൻ നേരായോ? ക്രിസ്തു നേരെ പുരുഷന നന്മല കന്യകയായി വിവാഹിച്ചപ്പെട്ട മണവാട്ടികൾ, നീ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം മണവാളന്റെ സ്നേഹത്തിൽ നീ വളരെ ദൂരെയാ. മടങ്ങി വന്ന് പറ മരുഭൂമിയുടെ പ്രീണമെ ചാരുന്നൊരു നാളുണ്ടെങ്കിലുണ്ടായിരുന്നു. ഇപ്പോൾ പിശാച് അവനറിയാം. അവൻ ചെയ്തെന്നറിയോ? എനിക്ക് ലോങ് ലിസ്റ്റ് തന്നു. ലിസ്റ്റിലെ വിഷയങ്ങൾ ഞാൻ പറയാൻ പോവാ, പിണങ്ങരുത്. കർത്താവേ, ലിസ്റ്റ് നമ്പർ 1, എന്റെ കാരണത്തെ AC ചില സമയത്ത് ഇച്ചിരി തണുപ്പ് കുറയുന്നു. നിന്റെ വാഗ്ദാനമുണ്ട്, പുത്ര നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നൊക്കെയും ഞാൻ നിനക്ക് തരും. അതുകൊണ്ട് കർത്താവേ വിശ്വസിക്കുന്നു, അത് ശരിയാകട്ടെ. ഇമ്മാതിരിയുള്ള കുറെ പ്രാർത്ഥനകൾ. അടുത്ത കർത്താവേ, നിനക്കറിയാമല്ലോ മൈക്രോവേവൻ മേടിച്ചിട്ട് 6 മാസമേ ആകുന്നുള്ളൂ, അതിന്റെ സംഭവം തിരിച്ചിട്ട് അങ്ങോട്ട് തിരിയുന്നില്ല. കർത്താവേ, വേണ്ട രീതി ചൂടായ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കർത്താവേ, ചോദിക്കുന്നേ നിങ്ങൾ പിള്ളേരെ ചോദിക്കുന്നതല്ല, പിള്ളേർ അപ്പന്റെ അടുത്ത് ഇത് റിലേഷനാ സഹോദരങ്ങളെ. അപ്പന്റെ അടുത്ത് കൊച്ചുപിള്ളേരെ നമുക്ക് അറിയാം. ചോദിക്കും കട ചെല്ലുമ്പോൾ ചോദിക്കും, മന എന്നാ വേണ്ടേ? അവൻ പറയുന്ന എന്നാ അറിയണം. എന്താ കൊച്ചു കൊച്ചു വലിയ പിള്ളേർ കൊച്ചു പിള്ളേര് എന്തായിരിക്കും പറയുന്നത്? എന്തോ ലേസ്. അടുത്ത ഇന്ന് തരാം, നാളെ ചോദിച്ചേക്കരുത് കേട്ടോ. നാളെ രാവിലെ അവിടെ ചെല്ലുമ്പോഴവിടെ ചോദിക്കും, പറയാം എന്തെങ്കിലും വേണേ പറ, നിനക്ക് മേടിച്ചതരാം. മോൻ എന്നാ വേണ്ടേ? ലേസ്. നമുക്ക് അരിച്ചു മതി, ഇത് തന്നെയാ സംഭവം. കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, കർത്താവ് എന്നാ വേണ്ടേ? കർത്താവ് അത് വിഷയമാണ്, ഇന്നലെ ചോദിച്ച കാര്യം തന്നെ മതി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്താ, നിങ്ങളുടെ പൈസ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് ഏതെങ്കിലും ഒരു കടയിൽ പോകുമ്പോൾ അവരെന്നാ ചോദിക്കണം നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാട്ടെ. എന്തോ കർത്താവ് പ്രാർത്ഥിക്കാൻ മുട്ടു വഴക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന അറിയണം. ഇവരിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കർത്താവെ, സ്നേഹം ഒത്തിരി കുറവുള്ള ആളല്ല, ഇച്ചിരി സ്നേഹം തന്നെ എന്നെ നിറയ്ക്കണേ കർത്താവെ. കരുണയും അനുസരണയും ഒക്കെ എനിക്കൊട്ടുമില്ല, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് എനിക്ക് തരണമെന്ന് ചോദിച്ചാൽ അതാണ് പിതാവിന്റെ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ശോധന ചെയ്യാം. എന്താ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ പ്രാർത്ഥനയിൽ? ഇനി ഞാൻ പറയാം അപ്പോഴാണ് ഉപവാസത്തിലേക്ക് കടക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്ന് ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. എന്നാ ശരി, നിങ്ങൾക്ക് എന്റെ ആശയം മനസ്സിലാണ് ഞാൻ വേണ്ടത്. നമ്മൾ എന്നെ ചോദിച്ചത്, നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ, തീരുന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് എന്നെ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കണ്ടേ? എങ്ങനെ അറിയിക്കണ്ടേ? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത്. എന്നാൽ എന്നാ തരാന്നാ പറഞ്ഞേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ മുമ്പേ അവന്റെ രാജ്യം അന്വേഷിക്കുക. എനിക്ക് പിള്ളേർ പറഞ്ഞാട്ടെ, സീ ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് റൈച്ചസ്. പിന്നെ അത് കഴിഞ്ഞ് എന്നാ പറഞ്ഞേ, ഓൾ ദീസ് തിങ്സ് വിൽ ബി ആഡഡ് എന്നാ പറഞ്ഞു. ആഡഡ് എന്ന് പറയുന്ന കാര്യത്തോടു കൂടി നമ്മൾ ഒത്തിരി മല്ലി പിടിക്കണ്ട. അത് ദൈവരാജ്യവും ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്നവരുടെ കൂടെ അത് ആഡഡ്, അത് ചേർത്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പണിയാണ് ആ, ദൈവത്തിന്റെ ജോലിയ സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കർത്താവുമായിട്ടുള്ള ഒരു ഇന്റിമസിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം, തിരിച്ചു വരാം. ഇനി ഉപവാസത്തെ കുറിച്ച് ഒരു കാര്യം പറയാം. ഉപവസിക്കുന്നവർ ഞാൻ പറയാം, നിങ്ങൾ വീണ്ടും ഉപവസിക്കണം, പ്രാർത്ഥിക്കാതിരിക്കരുത്, കൂടുതൽ പ്രാർത്ഥിക്കണം, ഉപവസിക്കാതിരിക്കരുത്. അപ്പൊ നിങ്ങൾ സൗരം പറഞ്ഞാലും വലിയ കാര്യമില്ല, അല്ല അല്ല, ജാതികളെ പോലെ ചെയ്യരുന്ന പറഞ്ഞു. അടുത്തത് കപടഭക്തിക്കാരെ പോലെ ആകരുന്ന പറഞ്ഞേ. അടുത്ത ഉപവാസം, ഉപവാസത്തിലേക്ക് വരിക, സംഘർഷിക്കുന്നു അല്ലെങ്കിൽ ഉപവാസം സംഘർഷിക്കുന്നു അല്ല. നമുക്ക് പല പാരമ്പര്യ സഭകളിൽ നിന്നും പ്രൊട്ടസ്റ്റിന്റെ പാരമ്പര്യ സഭയിൽ നമ്മൾ അത് മേടിച്ചതാ, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. കിട്ടുന്നവരെയും പ്രാർത്ഥിക്കണം, കിട്ടാതെ നിങ്ങൾ ആഹാരം കഴിക്കരുത്. ദൈവമായ സൗകര്യങ്ങളെ നമ്മളെ നിങ്ങൾ പറഞ്ഞേ, ഹു ഈസ് അവർ ഗോഡ്? അവൻ നമ്മുടെ പിതാവ്, അവൻ നമ്മുടെ മണവാളൻ, അവൻ നമ്മുടെ കർത്താവ്, അവൻ നമ്മുടെ പ്രാണപ്രിയനായ ദൈവമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട വാക്യം കാണിക്കുക, പ്രാർത്ഥന ബന്ധപ്പെട്ട യാക്കോബ് ലേഖനം 4:3 അതിന്റെ 3-ാമത്തെ വാക്യം.
നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല.
കണ്ടോ വാക്യം, കണ്ടോ എല്ലാവരും? നിങ്ങൾ ചോദിക്കുന്നുവെങ്കിലും എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്. എങ്ങനത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്? ഓ, വല്ലാതെ അങ്ങ് ചോദിക്കുക. ബൈബിള് വാചനായിട്ട് തന്നെ പറയുക, താഴെ വായിച്ചാട്ടെ.
ലോകസ്നേഹം ദൈവത്തോട് ശത്രുക്കൾ ആകുന്നുവെന്ന് നിങ്ങൾ അറിയിക്കുന്നു. ആകെ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനല്ല ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നു. അവൻ തമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുന്നു.
നിങ്ങൾ അതിനകത്ത് എനിക്ക് പറഞ്ഞു, അവൻ തമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുന്നു. എന്താ അർത്ഥം? എന്താ നിങ്ങളുടെ അഭിപ്രായം? പരിശുദ്ധാത്മാവ് അസൂയപ്പെടുന്നതാണോ? എന്തോ അർത്ഥം പറയാം. ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നത്. ഇപ്പൊ ക്രിസ്തുവിന്റെ ഭൂമിയിൽ ഒരു ശരീരമുണ്ട്, ഏതേ ഉള്ളൂ? സാവധാനം ചിന്തിക്കണം, പറഞ്ഞാലേ. ക്രിസ്തുവേശുവിന് ഈ ഭൂമിയിൽ ഒരു ശരീരമുണ്ടെങ്കിൽ അതിപ്പോ ഏതാ? നമ്മളാണെന്ന് പറയാതെ, ഞാൻ അത്ര സമയാണെന്നൊന്നും പറയാതെ, ക്രിസ്തുവേശുവിന് ഭൂമിയിൽ ഒരു കൈയുണ്ടെങ്കിൽ ഏതാ? ക്രിസ്തുവേശുവിന് ഭൂമിയിൽ ഒരു കാലുണ്ടെങ്കിൽ ഏതാ? അതാ. ക്രിസ്തുവേശുവിന് ഭൂമിയിൽ ഒരു കണ്ണുണ്ടെങ്കിലോ? ഒരു നാക്കുണ്ടെങ്കിലോ ഒരു ചെവി ഉണ്ടെങ്കിലോ ആത്മാവിന് ഉള്ളിൽ തന്നിരിക്ക ദൈവം നോക്കിയിരിക്കുക. എന്തിനാണെന്നറിയോ? പണമല്ലേ എന്നോട്, ഇനി കുറെ പേര് ഇപ്പൊ പണമോ എന്നോട്? ഇത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന് ആത്മാവ് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോ നമ്മൾ പറയുന്ന സോറി ഹോളി സ്പിരിറ്റ്, ഐ ആം സോ ബിസി വിത്ത് ദ വേൾഡ്, സോറി. കയ്യിലോട് ഇങ്ങനെ പരിപാടികളാ തീരുന്നില്ല. അപ്പൊ കർത്താവ് ചോദിക്കുന്ന എപ്പോ ഒന്ന് ഫ്രീ ആവും? ആത്മാവിന് നിന്റെ കയ്യിലൂടെ പ്രവർത്തിക്കാനുണ്ട്, ആത്മാവിന് നിന്റെ അതിരങ്ങളിലൂടെ സംസാരിക്കാനുണ്ട്, ആത്മാവിന് നിന്റെ കണ്ണുകളിലൂടെ കാണാനുണ്ട്, ആത്മാവിന് നിന്റെ കാലുകളിലൂടെ പ്രവർത്തിക്കാനുണ്ട്. ജോലി നിരോട് പണം തരുത്, അവർ പറയും സോറി ലോർഡ്, ഞാൻ എന്റെ ശരീരവും അവയവങ്ങളും എല്ലാം എന്റെ ബോസിലും എന്റെ കമ്പനിക്ക് എഴുതി കൊടുത്തിരിക്കുക. പരിശുദ്ധമാവേ, നീ എന്റെ ആനയൊക്കെ ശരിയാ, പക്ഷേ തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഇന്നുവരെയും ഈ കയ്യോ കാലോ ഉപയോഗിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ ആം സോ ബിസി സർവിംഗ് ദ വേൾഡ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതിനർത്ഥം ജോലി ചെയ്യേണ്ടെന്നാണോ? ഡോക്ടർ ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. അടുക്കള പണിയേണ്ടെന്നാണോ? ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് ആകം കാംക്ഷിക്കുക. എന്റെ പ്രിയപ്പെട്ട മകൻ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, അവനിലൂടെ, അവന്റെ കൈകളിലൂടെ, അവന്റെ കാലുകളിലൂടെ, അവന്റെ ശരീര ആത്മദേഹികളിലൂടെ യേശുവിന്റെ മഹത്വം ഈ ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ വ്യക്തിക്ക് എന്റെ മേൽ ചാരുവാൻ സമയങ്ങളില്ല. പ്രിയ സഹോദര, കണ്ടംബ്രേഷൻ വേണ്ടി പറയല്ല, വാതിലടയാൻ കാലമായി. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. വർഷങ്ങൾ പറന്നു പോകുകയോ കർത്താവെ, എന്റെ ആയുസിന്റെ വർഷങ്ങൾ കുറയുക. ഒന്നുകിൽ എന്റെ കണ്ണുകളടയും, അല്ലെങ്കിൽ കാവലം വിളിക്കും. ഒന്നുമില്ലാത്തവനായി ശരീരാത്മദേഹികളോട് വെറും കൈയോടെ എന്റെ ഉള്ളിൽ ആത്മാവോടുകൂടെ 30-35 വർഷക്കാലം ബാംഗ്ലൂരിലോ അനേക ദേശങ്ങളിലോ ദൈവമെന്നെ ആക്കി വെച്ചിട്ട് വെറും കൈയായി തിരുമുമ്പിൽ നിന്ന് കരയുവാൻ എന്നെ കൈവിട്ട് കളയരുതെന്ന് കർത്താവിന്റെ ആത്മാ പ്രവർത്തിക്കാം. ഹാലലൂയ, ഹാലലൂയ. ഞാൻ പ്രാർത്ഥിക്കേണ്ട കർത്താവേ, ഈ വചനങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അശക്തൻ അത്രേ, എന്നാൽ നിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ 15-16 വർഷങ്ങളായി സത്യവചനം കേട്ട ജനത്തിന്റെ ഉള്ളിൽ ഈ ഒരു ഭാരം കൊടുത്തിട്ട് ഇന്നല്ലെങ്കിലും നാളെ നശിച്ചു പോകുന്ന എന്തിനെങ്കിലും പിന്നിൽ ഓടുന്നവരോട് കരുണയുണ്ടായി കർത്താവേ, അവരുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന്റെ ശബ്ദം കേട്ട് ആത്മാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് അവരുടെ ശരീരത്തെ ആത്മാവിന്റെ ദേഹികളെ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റാർട്ട് ഫാസ്റ്റിംഗ്, ഉപവസിക്കുക. ഒരു കാര്യം, രണ്ടു മൂന്ന് കാര്യം അനുദമിക്കുക. ഞാൻ പറഞ്ഞുതരാം, യോഹോശയായാലും ഒക്കെ അനിതാവാക്യങ്ങൾ പറഞ്ഞ പറ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ നടത്തിയ ഉപവാസങ്ങളൊക്കെയും പട്ടിണി സമരങ്ങളായിരുന്നു, എന്നോട് ക്ഷമിക്കണം. എന്റെ പ്രാർത്ഥനകൾ അനേകരും കർത്താവെ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, എന്റെ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു, ദൈവരാജ്യം എനിക്ക് വിഷയമല്ലായിരുന്നു. ഇനി ശ്രദ്ധിക്കുക സൗരങ്ങൾ, ശ്രദ്ധിക്കുക. ദൈവം നിങ്ങൾക്ക് ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ജോലി ചെയ്യണം. വാടകയ്ക്കോ സ്വന്തമായിട്ടൊരു വീട് നിങ്ങൾ എവിടെ ആക്കി വെച്ചിരിക്കുന്നതിനെന്നറിയാം. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാ, ഞാൻ ആരെയും പേര് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണേ, ആരെയും പേര് പറഞ്ഞു. ഓക്കെ, അലക്സ് എമ്മയുടെ പേരുന്ന LFI എന്ന് പറയുന്ന കമ്പനി. നിങ്ങൾ എന്നോട് മറുക, എത്ര പേര് ജോലിക്കാരുണ്ട് അവിടെ മൊത്തം? 800 പേരുള്ള LFI അലക്സിന് ആക്കി വെച്ചത് ആരാ? പറഞ്ഞേ, ദൈവമാക്കി വെച്ചു അലക്സ്. നിങ്ങൾ അവരോട് എടുക്കുക, എന്തിനാക്കി വെച്ചേ? ചിന്തിച്ചാൽ എന്തിനാണ് ദൈവമാക്കി വെച്ചത്? നമ്മൾ ദൈവത്തിന്റെ ആളുകളാണല്ലോ. എന്തിനാണ് അലക്സിനെ ദൈവം LFI ആക്കി വെച്ചത്? ദൈവനാമ മഹത്വത്തിന്. ആ ആൻസർ അതിനെക്കാട്ടിലും പറയാം. ഞാൻ ചോദിക്കട്ടെ, അവർ കമ്പനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തേക്കണം ജോബി റെക്കോർഡ് ചെയ്ത്. LFI എന്ന് പറഞ്ഞാൽ ആ കമ്പനി മൊത്തം ആരുടെയാണ്? ഏത് രാജ്യത്തിന്റെ കീഴിലാ? എന്തോ ഈ ലോകത്തിന്റെ, ഈ ലോകത്തിന്റെ രാജാവ് ആരാ? അങ്ങനെയാണെങ്കിൽ ആ കമ്പനി മുഴുവനും ക്ഷമിക്കണേ, തെറ്റുള്ള ശേഷം എന്നെ തിരുത്തണേ, സാത്താന്റെ അധികാരത്തിലാ. കർത്താവ് നോക്കിയിട്ട് ഒരാളെ അവിടെ വിടണം. വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ ദൈവത്തിന്റെ പൈതലിനെ അധികാരത്തോടെ വിടണം. ആരെ വിട്ടെന്നറിയോ? നിങ്ങളെ അവിടെ വിട്ടു. അതിനർത്ഥം നാളെ രാവിലെ ഗേറ്റ് കണ്ട് ട്രാക്ട് കൊടുക്കാനോ പ്രസംഗിക്കാനോ ഒന്നുമല്ല. യു ഗോട്ട് ദ പോയിന്റ്. അവിടെ പിശാചിന്റെ രാജ്യത്തിൽ 700 or 7000 നിത്യനരകത്തിലേക്ക് അടിവച്ചടിവച്ച് യാത്ര ചെയ്യുമ്പോൾ ദൈവം എന്നെ അവിടെ ആക്കി വെച്ചത് ദൈവത്തിന്റെ രാജ്യം അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാ. ശ്രദ്ധിക്കണമേ പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾ ചോദിക്കുക, പേടിയുള്ളൊരു സഹോദരന ഞങ്ങൾക്ക്, എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പറഞ്ഞാട്ടെ, ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനത്രേ. ഹല്ലേലൂയ. ആകാശത്തെ ഭൂമിയെയും പ്രപഞ്ചത്തിലെ 12,500 ഗാലക്സികളെ ദൂതന്മാരെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം, അവനൊരു ശരീരമില്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം പറയുന്നില്ല ഇങ്ങനെയൊക്കെ, നിങ്ങളുടെ ശരീരത്തിൽ വസിച്ചുകൊണ്ട് നിങ്ങളെ തന്റെ അംബാസഡേഴ്സ് ആക്കി വിവിധ സ്ഥലങ്ങളിൽ ദൈവമാക്കി വെച്ചു. പറഞ്ഞാട്ടെ, ഫോർവാർഡ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചുപേരെങ്കിലും അവിടെ നിന്ന് സഭയിലോട്ട്, നോ, നമ്മൾ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടായിരുന്നു സഭയെ കൊണ്ടിരുന്നോ പറയത്തില്ല. ഇത് ആളുകളെ കൂട്ടുന്നൊരു കൂട്ടമല്ല, ദൈവത്തിന്റെ രാജ്യം പണയപ്പെടണം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ 80 പേരിരിപ്പുണ്ടെങ്കിൽ 80 പേരെയും 80 സ്ഥലങ്ങളാക്കി വെച്ച് എന്തിനാണെന്നറിയാമോ? എന്തിനാണ് ദൈവം നിനക്ക് ഏരിയയിൽ വീട് തന്നറിയാമോ? സ്വന്തം ഭവനങ്ങളുള്ളവരും വാഹനങ്ങൾ ശ്രദ്ധിക്കുക, നീ കൂടുതൽ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. എന്തിനാണ് ദൈവം നിനക്ക് തന്നെന്നറിയാമോ? ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ഗോഡ്സ് കിങ്ഡം. അനുഭവിച്ചു തുടങ്ങുക കർത്താവേ. രാത്രികാലം എഴുതി നിലവിളിക്കുക കർത്താവേ, ലോർഡ്, ലെറ്റ് യുവർ കിങ്ഡം കം, ലെറ്റ് യുവർ ഡൈ, ലെറ്റ് വിൽ ബി. പരിശുദ്ധമാ ചോദിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ, എന്റെ ഉള്ളിലും ചോദിക്കുക, നമ്മുടെ ഉള്ളിലും ചോദിക്കുക. അതിനർത്ഥം ദൈവം നിങ്ങളെ വിളിച്ചിട്ട് ആ ചുറ്റുമാ വരുമോ? ചോദിച്ചു പറഞ്ഞേ സിസ്കോ അല്ലേ? സിസ്കോ എത്ര പേരെ നേടി ചോദിക്കത്തില്ല, അത് നമ്മളെ ചോദിക്കുന്നത്. ആർ യു ലൈറ്റ് ഇൻ സിസ്കോ? ആർ യു ലൈറ്റ് ഇൻ വിപ്രോ? ആർ യു ലൈറ്റ് ഇൻ എൽ എസ് ഐ? കഴിഞ്ഞ വെച്ച് ചെന്നൈയിൽ പോയപ്പോൾ അവിടെ ഇരുന്ന സഹോദരങ്ങൾ അവരവരുടെ കമ്പനികളുടെ ഒരു വെളിച്ചമാണ്. പക്ഷെ കാരണം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? ആ സഹോദരിമാർ പറഞ്ഞു, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം, ഞങ്ങൾ കർത്താവിനെ പ്രതി ഒരു ഫ്രൂളായി തീരാൻ തീരുമാനിച്ചു. കർത്താവിനെ പ്രതി ഒരു പൊട്ടനായി തീരാൻ ഞാൻ തീരുമാനിച്ചു. ഒരു പോഷൻ ആളുകൾ പറയും, ഇപ്പം പോഷനായ മനുഷ്യൻ നടക്കുന്നു. 4 പ്രാവശ്യം നീ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും ഞാൻ പറയാം. ഞാൻ പറയാം, എന്തിനറിയോ? സഭയ്ക്ക് ഒരു പ്രോബ്ലം, 2 കാര്യങ്ങൾ കുറവാണ്, ക്ഷമിക്കണം, ഒന്ന് ഇച്ചിരി ആവേശം കുറഞ്ഞു പോയി, 2 പിശാചുമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ട്രീറ്റിയിൽ വളരെ പോകാൻ തോന്നി. നീ എന്നെ ഉപദ്രവിക്കാൻ വേണ്ട, ഞാൻ നിന്നെ വിചാരിച്ച് ഉപദ്രവിക്കാൻ വരുന്നില്ല. നമുക്കൊരു ലെവലിൽ അന്ന് പോകാം. ചില പറഞ്ഞില്ലേ, കൂടുതൽ കാര്യങ്ങൾ ഇത് പോരാട്ടത്തിലൊന്നും എന്ത് ചെയ്തത്? ഇത്രയുള്ള ഇതൊക്കെ വെറും ദുരുപദേശങ്ങളാണ്. അങ്ങോട്ട് സുശേഷം പറയാൻ പോയി, ഒറ്റ പോരാട്ടം ഇങ്ങോട്ട് അടിച്ചു പോരാട്ടമുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ യുദ്ധത്തിന് പോകുന്നു. അത് പണ്ടെടുത്ത് യുദ്ധത്തിന് പോയിട്ട് അമ്മയ്ക്ക് എഴുതുന്ന പോലെ, അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഇവിടെ ഭയങ്കര യുദ്ധമാണ്. അപ്പൊ അമ്മ, നീ എന്തിനാ പോയിട്ട്? നീ എന്തിനാ മിലിറ്ററി ചേർന്നത്? ഈ യുദ്ധം നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ സൗരങ്ങളെ, കർത്താവ് വിളിക്കുന്നത് നമ്മളാരും വിളിച്ചതല്ല. സൗരങ്ങളെ, ഞങ്ങളാരും എടുത്താലും ഇവിടെ കൊണ്ടാകുന്നില്ല. കർത്താവ് പറഞ്ഞ അന്നേരം വണ്ടി വിടും, ദാറ്റ്സ് എ ഡിഫറന്റ് തിങ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിന് വേണ്ടി അവസാനത്തോളം മരുഭൂമിയിൽ തന്റെ പ്രിയനെ ചാരിക്കൊണ്ട് അവസാനം വരെ നിൽക്കണം. അവിടെ കർത്താവിന് മാത്രം നോക്കാവുള്ളൂ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഉറപ്പിക്കുക, ദൈവന്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, 1-2 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ നമുക്ക് ഇപ്പൊ എന്നാ ചെയ്യേണ്ടത്? പറഞ്ഞു ബ്രദറെ, പറഞ്ഞേണ്ട എന്നാ ചെയ്യണം. അടുത്ത വാർത്തയിൽ പറഞ്ഞാൽ എന്താ ചെയ്യണം? ഞങ്ങൾ തന്നെ പറയുന്ന പരിപാടിയില്ല. ഇപ്പൊ നിങ്ങളുടെ മോൻ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നതല്ല. ഇപ്പം ആറ് ഇപ്പം സർവദന്റെ മോൻ വന്ന് ഞങ്ങളോട് ചോദിക്കുക, ബ്രദറെ പപ്പായ്ക്ക് എന്നെ കുറിച്ചുള്ള ഇഷ്ടം എന്താന്ന് ബ്രദർ പറയാം. എന്ത് ഫൂലിഷ്യസ് ആണ്! സർബ്രദറിന് കെവിനെ കുറിച്ചുള്ള ഇഷ്ടം ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം. പപ്പയുടെ വെച്ചെങ്കിൽ
അത് പറയാനുള്ള ഒത്തിരി ആളുകൾ ഇപ്പോൾ ഉണ്ട്. അതായത് നിങ്ങളുടെ മകനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇഷ്ടം പറയാൻ വേണ്ടി വേറെ ആളുകൾ വരിക. സിന്ധു കാര്യങ്ങൾ അന്വേഷിക്കണം. പക്ഷെ പ്രോബ്ലം എന്നറിയോ, നമ്മളെ ഇതിൽ നിന്ന് ബൈബിൾ വായിക്കുമ്പോൾ പ്രാർത്ഥിച്ച ഒരു കാര്യം കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കാനറിയോ, നീ എന്നോട് സംസാരിക്കണം. സംസാരിക്കാൻ എപ്പ സമയം? നമ്മുടെ ലിസ്റ്റ് തീർന്നിട്ട് വേണേ സംസാരിക്കാൻ. ലിസ്റ്റ് തീർക്കുള്ള സമര ഗ്യാരണ്ടി പറയാം, നിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കും. നടക്കുകയല്ലേ? അല്ലെങ്കിൽ ഈ 15-20 വർഷമായിട്ട് അല്ലെ ഇത്ര വർഷമായിട്ട് ദൈവം എന്നെ കൈവിട്ടെന്ന് പറഞ്ഞിരുന്ന കൈവെക്കാമോ? ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കും. എനിക്കറിയാം ദൈവം നമ്മളെ ആരെയും കൈവിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇരിക്കുന്നത്. പ്രീസറോടെ ഞാൻ നിന്നെ ഒരു നാളെ കൈവിടത്തില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നു. ഹി കെയർസ് ഫോർ യു. ഞാൻ പറയാം, എന്നാ പറഞ്ഞത് പറയാം, കർത്താവോട് പറയാം, കർത്താവേ എന്നോട് സംസാരിക്കണം കർത്താവേ. ഇനി ഞാൻ നമ്മുടെ കാര്യം പറയാം, എന്തുമാത്രം മെസ്സേജ് ചർച്ച പറയുന്നുണ്ട്. നിങ്ങൾ ഇന്റർനെറ്റ് വഴി എന്തുമാത്രം മെസ്സേജ് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേൾക്കണം കേട്ടോ, വീണ്ടും വീണ്ടും കേൾക്കണം. പുസ്തകങ്ങൾ എന്തേ വായിച്ച്, പക്ഷെ നമ്മൾ ഇത് എന്താ ഒരു ഒരു റിയൽ മാറ്റമില്ലാതെ കാര്യം പറയാം, കാര്യം പറയാം. സാർ ഞാൻ ഈ പ്രസംഗത്തെ ഇതിനൊന്നും തുച്ഛീകരിക്കുകയല്ല. ദൈവം നമ്മളോട് സംസാരിക്കാതെ നമുക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾക്കൊരു തമിഴൊരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയാം, എത്ര പേർക്ക് അറിയാം, ഭാസ്കർ അറിയാം, തമിഴൊരു പാട്ടുണ്ട്, പലകോടി വാർത്തകൾ അറിയാമോ? ഞങ്ങൾ കഴിഞ്ഞ ചെന്നൈ പോയ പാടിയായിരുന്നു, ആ പാട്ട് ഞാൻ പാടാം. പല കോടി വാർത്തകൾ ഞാൻ കേൾക്ക പോതും, യേശുവിനെ സൊല്ലും ഒരു വാർത്ത പോതും. പല കോടി വാർത്തകൾ ഞാൻ കേൾക്ക പോതും, യേശുവേ നീ സൊല്ലും ഒരു വാർത്ത പോതും. ഒരായിരം ജീവൻ ഉയർവാഴുമേ, ഒരായിരം ജീവൻ ഉയർവാഴുമേ, ഉൻ വാർത്തയിലുണ്ട് അത്ഭുതമേ. ശൗൽ എന്താ അറിയാത്ത നിങ്ങൾ പറ ഗമാലിയലിന്റെ കാൽക്കീഴി പി എച്ച് എടുത്തോ അല്ല, അവന്റെ ഗതി എന്താ ശൗലിന്റെ? പക്ഷേ പല കോടി വാർത്തകൾ കേട്ടാലും ഒറ്റ വാർത്ത മതി, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? ദാറ്റ് ഇസ് എനഫ്. ഇത് നമ്മൾ നമ്മുടെ കർത്താവ് തന്നെയാണ്. ശമര്യക്കാരി 5 ഭർത്താക്കന്മാർ ഇപ്പോഴത്തെ ഭർത്താവല്ല. ആ മലയിൽ ആരാധന, ഈ മലയിൽ ആരാധന, അവിടെ പ്രാർത്ഥന, ഇവിടെ പ്രാർത്ഥന. കർത്താവ് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാനാകുന്നു മശിഹ. ആൻഡ് ദാറ്റ് ഇസ് എനഫ്, ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഞാൻ ചോദിക്കട്ടെ, മത്തായി ഏത് കൂട്ടാക്കെ കൊണ്ടു പറ വയനാട്ടിൽ കൊണ്ടുവരണോ കോട്ടെ കൊണ്ടുവരണോ പറ നിങ്ങള്? ആളുകളെ പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന മത്തായി സിനഗോഗിലൊക്കെ ഒത്തിരി പോയവനാ, പക്ഷെ ഒറ്റ വാക്ക് ഫോളോ മീ. ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള വി വാണ്ട് ടു ഹിയർ ദാറ്റ് വോയ്സ്. ഞങ്ങൾക്ക് ആ ശബ്ദം വേണം, ഇല്ലെങ്കിൽ ഈ പ്രസംഗത്തെ ഞാനും കേൾക്കുന്ന നിങ്ങൾ മാറുകയില്ല. ഹൃദയത്തിൽ കുളിച്ചിട്ടുകൊള്ളുക, പല കോടി വാർത്തകൾ ഞാൻ കേൾക്ക പോതും, യേശുവേ നീ സ്വയം ഒരു വാർത്ത പോതും. ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? ബൈബിൾ ഇല്ലായിരുന്നോ വീട്ടിൽ? നമുക്ക് ദൈവത്തിന്റെ ശബ്ദ വോയിസ് സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ സഹായിക്കണമേ. അപ്പൊ നിങ്ങളിലേക്ക് എന്താ സുവിശേഷ? ഞാൻ ഒന്നും വിടുന്നില്ല. ഒൺലി വൺ തിങ് ഡൂയിങ് ഗോഡ്സ് വിൽ. ഒരാളെ കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന് വേണ്ട എന്നറിയോ? ബുദ്ധിയല്ല, ഹൃദയം വേണ്ടേ, ഹൃദയം. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്നു, ഹൃദയം കൂടി സ്നേഹിച്ചുകൊണ്ട്. അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ ബുദ്ധി ചിന്തിക്കുകയാണ്, എത്രമാത്രം ഇതുണ്ട്, കാറ്റ് എത്രമാത്രം സ്പീഡുണ്ട്, തിരമാലകൾക്ക് എത്ര പൊക്കമുണ്ട്. സമയമില്ല, അവനൊന്ന് നടക്കുക. അങ്ങനെയുള്ള ദൈവത്തിന് വേണ്ടേ? നമ്മൾ നാലുവയ്ക്ക് കാൽക്കൃഷ വെച്ച് കർത്താവ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കേണ്ട വില, പിന്നെ നമുക്ക് നഷ്ടമാകുന്ന ശമ്പളം, പ്രമോഷൻ ഇവിടെ കൊണ്ടൊക്കെ തൽക്കാലം നിർത്താം. ശ്രദ്ധിക്കുക, മാത്തിന്റെ കാര്യത്തിൽ മറിയാം. 7 ഭൂതങ്ങൾ അവൾക്കുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നാൽ മതി. 5 മിനിറ്റോടെ അവൾ ഭൂതങ്ങൾ വിട്ടുപോയ ശേഷം ലൂക്കോസിൽ വായിക്കുന്നു, ചില സ്ത്രീകളോടുകൂടെ പട്ടണം തോറും ഗ്രാമം തോറും അവൾ യേശുവിനോട് സന്ദേശിച്ചു. മരിച്ചതിന് ശേഷം എനിക്കറിയത്തില്ല എത്ര ട്രിപ്പ് ആ ആ കല്ലറിലേക്ക് മധുരക്കാറ്റി മറി വെച്ചെന്ന് നിങ്ങൾ ഒന്ന് എണ്ണിയിട്ട് പറയണേ. സുഗന്ധവർഗം പൂശാൻ പോയി, അടക്കാൻ വേണ്ടി പോയി, അതിനുശേഷം പോയി ശവത്ത് തീരാൻ വേണ്ടി കാത്തിരിക്കുക. അടുത്ത അടുത്ത പോയി. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എന്നാ ബുദ്ധി ഉണ്ടായിട്ടാണ്? നമ്മൾ പറയില്ല, ഇവിടെ ഒരു സ്ത്രീയല്ലേ ഇവിടെ ഈ കല്ലറിലേക്ക് നാല് വട്ട കല്ലറുന്ന സെമിട്രി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും വിശ്വാസികൾക്ക് പേടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിനെ കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം വയനാട് ക്യാമ്പിന് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഇവിടുന്ന് കയറാൻ നേരം ബസ്സുകാരെ വിളിച്ചു, അവർ നാട്ടിൽ ഹർത്താല, എത്രയ്ക്ക് വന്നാൽ വണ്ടിയെ കയറാം, വണ്ടി പോകും. നമ്മളെ ഓടി മാഞ്ഞ് മാർക്കറ്റിൽ ചെന്ന് വണ്ടിയെ കയറി. അപ്പം സാധാരണ ഇറങ്ങുന്ന സ്ഥലം അഞ്ചഞ്ചലയാണ്, ആ കാട്ടിക്കുളം എന്ന് പറയും, അതായത് കർണാടക കേരള ബോർഡർ. ഇത് നാലു മണിയാപ്പോ അവിടെ പാസ് ചെയ്തു. അവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളത് ഞാൻ പറഞ്ഞു, അയ്യോ ഇവിടെ ഇവിടെ ഇറങ്ങണം, ഞാൻ ചാടി ഇറങ്ങി നിൽക്കുക. കിട്ടുകിടാ തണുപ്പ്, സെറ്റർ കേട്ടിട്ടുണ്ട്, ഒറ്റ മനുഷ്യൻ പോലുമില്ല. ഒരു പോലീസിന്റെ അല്ലേ അങ്ങോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പേടിക്ക്, പേടിയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പേടിക്കാൻ? ഒരു വിജനമായ ഒരു സ്ഥലത്ത് ഒരാൾ രാവിലെ നാലു മണിക്ക് ഒരു ചെറിയ ബാഗ് ബത്തുക്കൾ നിൽക്കുക, നിങ്ങൾ ചിന്തിച്ചു കഴിക്കുക. അന്യ നാട്ടുകാരനാണ്, വെല്ലുവിളി പിടിച്ച അടികളെ തന്നു കഴിഞ്ഞാൽ അവിടെ പോയാൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? അടിച്ചോണ്ട് പോകാൻ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ കർത്താവിനോട് സംസാരിച്ചു, ഇതുപോലൊരു സമയത്ത്. അപ്പം ഞാൻ വിളിച്ച ആള് ഷാജിമത്തിന്റെ മൊബൈൽ ഓഫ് പോയി. പിന്നെ അങ്ങോട്ട് ദൃശ്യമെന്ന് പറയുന്ന ആളുകൾ അവിടെ നിൽക്കുക. കടയൊന്നും തുറന്നിട്ടില്ല, ചായക്കട പോലും തുറന്നിട്ടില്ല, നാലു മണി. അപ്പൊ കർത്താവിന്റെ പറഞ്ഞു, മഗ്ദലക്കാരത്തി മറിയ, ഇതുപോലൊരു തണുപ്പുണ്ടാ, എന്നെ തേടി കല്ലറ വന്നേ. മറിയാമതി രാവിലെ സമയം പാടാറില്ലേ, യേശുവെ കാണാഞ്ഞിട്ടുള്ള തകർന്നു കരയുന്നുണ്ട്, അതുമില്ല സ്നേഹം, മനമെന്നെ കൊണ്ടോ. നമ്മൾ ദൈവത്തോട് പറയാം, ലോർഡ് അത്ര സ്നേഹവും ഞങ്ങൾക്കില്ല, ഞങ്ങളൊത്തിരി വാകുണ്ട്, ഞങ്ങളൊത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. മരുഭൂമിയിൽ പ്രിയത്തെ വലിച്ചാരാൻ ഞങ്ങളെ സഹായിക്കണം, കർത്താവേ ഞങ്ങളെ സഹായിക്കണം. അവൾ വീണ്ടും പരാപര വെളുപ്പ് തോടി കല്ലറങ്ങിയ കല്ല് കല്ലില്ല ആണ്ട് തിരിച്ചു നിങ്ങൾ നിങ്ങളെ ആത്മാവിൽ കാണണേ അങ്ങോട്ട് ഓടി. നമ്മൾ ചോദിക്കും, ഇങ്ങനെ നീ സ്ത്രീ അല്ലേ, നാലു മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പോകാവോ? നിനക്കൊരു ബുദ്ധിയുണ്ടോ? നിനക്ക് ബോധമുണ്ടോ? നമ്മളാണെ ചോദിക്കും. തിരിച്ചു പിന്നെ ഓടുക. ഓടിയിട്ട് എന്തെന്നറിയോ, ഇവക്ക് വിഷമാണ്. ഇവള് അവിടെ എല്ലാവരും ശിഷ്യന്മാർ പാർട്ടീസൊക്കെ എന്ത് ചെയ്യുന്നറിയോ, അമ്മമാർക്ക് രാവിലെ കട്ടക്കാപ്പി ഉണ്ടാക്കാറേ, അമ്മ രാവിലെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മദ്ദലക്കാരത്തി മറിയോട് കരഞ്ഞുകൊണ്ട് തന്നെ നിന്നു. ദൂതന്മാരിയ്ക്കുന്ന കണ്ടു, ഒക്കെ കണ്ടു, ശരിയാ. പക്ഷെ കർത്താവിനെ കാണാൻ അവൾ പോകത്തില്ല. തിരിഞ്ഞപ്പോ ഒരാള് മറിയ മദ്ദലക്കാരത്തി മറിയ കല്ലറ നോക്കി നിൽക്കുക. പുറകിൽ ഒരാള് നിന്നിട്ട് ആരാ നീമണി പെട്ടെന്ന് ഞെട്ടിത്തിരി, രാത്രിയല്ലേ. അപ്പൊ മനസ്സിലായി പൂന്തോട്ടക്കാരനാണ്. പൂന്തോട്ടക്കാരോട് പറഞ്ഞൊരു ഡയലോഗ് ഓർക്കണം. ഈ ഹൃദയം കൊണ്ട സ്നേഹത്തിന്റെ ദോഷത്തോടെ ഞാൻ പറയും, അതാ കൃപ. യജമാനെ ദുർബുദ്ധി കാണുന്നില്ല, എവിടെ വെച്ചെന്ന് പറയണേ, ഞാൻ എന്ത് ചെയ്തോളാം? എന്തോ ഇവിടെ സൗകര്യങ്ങളൊക്കെ ഈ ഈ മരിച്ചു കഴിയുമ്പോഴേ പല ശുശ്രൂഷയ്ക്ക് പോവുകയില്ല, അവസാന ഒരു ശുശ്രൂഷയ്ക്ക് നമ്മളങ്ങ് വലിയ കാരണം നമുക്കതിനുള്ള ആരോഗ്യമില്ല. എന്താണെന്ന് പറയാമോ, പെട്ടിവെക്കാം പുതിയ ഭയങ്കരകരം. അങ്ങനത്തറിയാം എക്സ്പീരിയൻസുള്ളത് അറിയാം. ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ആറ് പേര് കൂടിയിട്ടത് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ 33 വയസ്സുള്ള ഒരു യൗവനക്കാരൻ മരിച്ചു, കിലോ കണക്കിന് സുഗന്ധവർഗം പൂശി കെട്ടിവെച്ചിരിക്കുന്ന സാധനം തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റുമോ? ഇതൊന്നും ചിന്തിക്കുന്നില്ല, സ്നേഹത്തിൽ ഇതൊന്നുമില്ല. അവനെ ഒന്ന് നമ്മളാണ് നോക്കും എത്ര കിലോ ഉണ്ടാകും. ഇത് ഈ സമയത്ത് വല്ല വണ്ടി ഓട്ടോഷല്ല വരുമോ? എടുത്തുകൊണ്ട് വയ്ക്കോളാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മനസ്സിലെ പ്രയാസം തീരുന്ന സഹോദരങ്ങളെ, തിരിച്ച് ഒരു കഥനോട് നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, മേരി. ഓൺലി ദ വോയ്സ് ഓഫ് ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ് ക്യാൻ ക്ലിയർ അവേ ഓൾ ദ വറീസ് ആൻഡ് ഡൗട്ട്സ്. നിങ്ങൾ എത്ര പ്രസംഗം കേട്ടാലും എത്ര വാർത്തകൾ കേട്ടാലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ പേര് വിളിക്കുന്നതുവരെയും നിന്റെ സംശയങ്ങൾ മാറത്തില്ല. തിരിച്ചു വിളിച്ചു, റബോനി, ക്രിസ്തുവേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ആദ്യത്തെ സാക്ഷി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ പക്വതയിലേക്ക് നമുക്ക് വളരാം. സകലത്തിലും കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം, കർത്താവിന്റെ മടങ്ങി വരുന്നേ പ്രതീക്ഷിക്കാം. ഒരു പ്രാർത്ഥന ഞാൻ പറയാം, എന്നെ ഒരു മുദ്രമോദരമായി നിന്റെ ഹൃദയത്തിന്റെ മേലും നിന്റെ കൈമേലും ഒന്ന് വെക്കണമേ. ശൂലങ്കാരി പ്രാർത്ഥിക്കുക, എന്നെ ഇപ്പൊ നമ്മൾ ചോദിക്കുക എന്തിനാ നീ ഹൃദയത്തിൽ വെക്കണമെന്ന് പറഞ്ഞേ. അപ്പോൾ പറയും അവന്റെ ഹൃദയമാണ് സ്നേഹത്തിന്റെ ഉറവിട. കൈവെക്കാൻ എന്താ പറയുന്നേ, അവന്റെ കൈയാണ് ശക്തിയുടെ ഉറവിടം. ഏറിയ വള്ളങ്ങൾക്ക് ഈ സ്നേഹത്തെ കെടുത്തി കളയാൻ കഴിയത്തില്ല. യോനക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും സർവീസ് ചെയ്തിട്ട് കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നതാണ്, നടക്കത്തില്ല. ജോലിക്കാർ തീരുമാനിക്കുക, ഇനിയും ദശാംശമല്ല 90% കൊടുത്തേക്കാം, നടക്കത്തില്ല. ദൈവത്തിന് വേണ്ടത് നിങ്ങളെയാണ്. കഥകളി കൊടുക്കുകയല്ലോട് എന്നെ സഹായിക്കണമേ. താങ്ക് യു. പ്രിയ സഹോദരങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഞങ്ങളുടെ ഭാരതത്തിലെ കുഞ്ഞ് വളരെ സീരിയസ് കണ്ടീഷനിൽ കടന്നുപോയെ. സഹോദരങ്ങളുടെ കൂട്ടായ്മ എന്നെ വെളിപ്പെടുത്തി, അതിനായി നന്ദി. എല്ലാത്തിനായി നന്ദി. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല 7 മാസമുള്ള ഒരു കുഞ്ഞിനെ വയറുതള്ളി ഓപ്പറേഷൻ ചെയ്യാം. ഗോഡ്, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ. പക്ഷേ ആ സമയം ഐ ഹാഡ് ദ വോയ്സ് ഓഫ് ദ ബിലവഡ് ലോർഡ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രസവങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും ഡോക്ടർമാരുടെയോ നിങ്ങളുടെ ബോസിന്റെയോ ഈ ലോകത്തിൽ ഒരു ചെന്നിയുടെ വാക്കുകളല്ല നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പോകുന്നത്. ദ വോയ്സ് ഓഫ് ദ റിസറക്റ്റഡ് ലോർഡ്. ഡോണ്ട് മിസ് ഇറ്റ്. ഈ ലോകത്തിൽ വെച്ച് നിങ്ങളത് മിസ് ചെയ്താൽ, അത് മിസ് ചെയ്താൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ചോദിക്കട്ടെ, ഔത്തമഗീതങ്ങളിൽ വേറെ ആരുമാണ് ചോദിക്കുന്നത്? മണവാട്ടിയല്ല, കർത്താവല്ല, മരുഭൂമിയിൽ നിന്ന് വരുന്ന മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് ഒട്ട് ശക്തിയില്ല വരുന്നവൾ ആരായത്? ആരായത്? ആ ബൈബിൾ പുരുഷൻ റൈറ്റർ സ്വർഗം വിളിച്ചു പറയട്ടെ, അത് നമ്മുടെ ജോലിയാ. അതിന്റെ സഹോദരനാ, എന്റെ സഹോദരിയാ. അപ്പൊ കർത്താവ് പറയും, ഉദ്യാനനിവാസിനിയെ സഹിമാർദിന്റെ സ്വരം കേൾക്കുക. കർത്താവ് പറയുക, ശ്രദ്ധിക്കണം, കർത്താവ് പറയുകയാണ്, നിന്റെ ശബ്ദം ഐ വാണ്ട് ഹിയർ യുവർ വോയിസ്. എനിക്കൊന്ന് കേൾക്കണം നിന്റെ പാട്ട്, നിന്റെ പ്രാർത്ഥന, ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന നിന്റെ എരിവ്. നമ്മളെല്ലാവരും കർത്താവിനെ കാണാൻ പോവുകയാണ്. ഇപ്പോൾ അതെല്ലാം മുടക്ക സഹോദരങ്ങളെ, മുമ്പിലാക്കിലേക്ക് വിരുന്നിനായിട്ട് പോകുക. പ്രാർത്ഥിക്കപ്പെട്ടവരുടെ